ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ഇറാനെതിരെ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സംയുക്ത ആക്രമണം. ഇസ്രയേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇസ്രയേലിലെ ഇന്ത്യൻ പൌരന്മാർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. ഗൾഫ് മേഖലയിലേക്കുള്ള നിരവധി വിമാനങ്ങൾ റദ്ദാക്കി. ജനങ്ങളെ ശാക്തീകരിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസമാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. നിർമ്മിത ബുദ്ധിയിലെ രാജ്യത്തിന്റെ കഴിവുകൾ ലോകത്തിന് പരിചയപ്പെടുത്താൻ ഇന്ത്യ എഐ ഇംപാക്ട് ഉച്ചകോടിക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ സാനന്ദിൽ സെമി കണ്ടക്ടർ സൌകര്യം ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം രാജീവ്ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ജമ്മുകാശ്മീരിന് കന്നിക്കിരീടം. പുരുഷ ടി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ ടോസ് നേടിയ ശ്രീലങ്ക പാകിസ്ഥാനെ ബാറ്റിംഗിന് അയച്ചു. ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രയേലും അമേരിക്കയും ഓപ്പറേഷൻ ലയൺസ് റോർ എന്ന പേരിൽ സംയുക്ത സൈനിക നീക്കം ആരംഭിച്ചു. ഇറാൻ ഭരണകൂടത്തു നിന്നുള്ള ഭീഷണി ഒഴിവാക്കാനാണ് ഈ ആസൂത്രിത ആക്രമണമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സ്ഥിരീകരിച്ചു.
ഇറാന്റെ പടിഞ്ഞാറൻ മേഖലയിലുള്ള സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കിയാണ് പ്രധാനമായും ആക്രമണം നടക്കുന്നത്. തലസ്ഥാനമായ ടെഹ്റാനിലെ അതീവ സുരക്ഷാ മേഖലകളിലും വൻ സ്ഫോടനങ്ങൾ നടന്നു. ആക്രമണത്തെ തുടർന്ന് ഇറാൻ വ്യോമപാത അടയ്ക്കുകയും മൊബൈൽ ഫോൺ സേവനങ്ങൾ റദ്ദാക്കുകയും ചെയ്തു. ഇസ്രയേലിൽ രാജ്യവ്യാപകമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആക്രമണത്തിന് തിരിച്ചടിയായി ഗൾഫ് മേഖലയിലെ അബുദാബി, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ഖത്തർ, കുവൈറ്റ്, യുഎഇ എന്നീ രാജ്യങ്ങൾ സുരക്ഷ മുൻനിർത്തി വ്യോമപാതകൾ താൽക്കാലികമായി അടച്ചു. ഇറാന്റെ പ്രത്യാക്രമണം ഭയന്ന് ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ആണവ കരാറിനെ ചൊല്ലി അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിന്നിരുന്ന തർക്കമാണ് ഇപ്പോൾ സൈനിക ഏറ്റുമുട്ടലിലേക്ക് വഴിതെളിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
ഇസ്രയേലിലെ സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം. താമസ സ്ഥലത്തിനടുത്തുള്ള സുരക്ഷിത സ്ഥാനങ്ങളിൽ തുടരണമെന്നും അത്യാവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട്. സംഘർഷ പശ്ചാത്തലത്തിൽ നോർക്ക റൂട്ട്സ് ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. സഹായം ആവശ്യമുള്ളവർക്ക് +1 1 8 8 0 2 0 1 2 3 4 5 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇന്ത്യയിൽ നിന്നും 1 800 4 2 5 3 9 3 9 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പൌരന്മാർ അതത് രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികളുടെയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് പശ്ചിമേഷ്യൻ മേഖലകളിലേക്കുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചതായി എയർ ഇന്ത്യ അറിയിച്ചു. വിമാനങ്ങളുടെ തൽസ്ഥിതി എയർ ഇന്ത്യയുടെ വെബ്സൈറ്റിൽ പരിശോധിക്കാനാകും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കോൾ സെന്ററുകളിലൂടെയും വിവരങ്ങൾ ലഭ്യമാകും. തിരുവനന്തപുരം ദോഹ, തിരുവനന്തപുരം ദുബായ് സർവീസുകൾ എയർ ഇന്ത്യ റദ്ദ് ചെയ്തിട്ടുണ്ട്. ഇൻഡിഗോ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചു. എയർ അറേബ്യ, തിരുവനന്തപുരം അബുദാബി സർവീസും റദ്ദാക്കി. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ യാത്രക്കാരെ സഹായിക്കാൻ എല്ലാ എയർലൈനുകളുടെയും ഹെൽപ്പ് ലൈൻ കൌണ്ടറുകൾ രാജ്യാന്തര ടെർമിനലിന് പുറത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യം അതീവ അപകടകരമാണെന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശനയ മേധാവി കാജ കല്ലാസ്. മേഖലയിൽ സാധാരണക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. പ്രശ്നപരിഹാരത്തിനായി ഇസ്രയേൽ വിദേശകാര്യമന്ത്രിയുമായും അറബ് പങ്കാളികളുമായും ചർച്ചകൾ നടത്തിവരികയാണെന്നും അദ്ദേഹം അറിയിച്ചു. സംഘർഷം കണക്കിലെടുത്ത് മേഖലയിലുള്ള യൂറോപ്യൻ യൂണിയൻ പൌരന്മാരെയും ഉദ്യോഗസ്ഥരെയും തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. തലസ്ഥാനമായ ടെഹ്റാനിലെ താമസക്കാരോട് എത്രയും വേഗം നഗരം വിട്ടുപോകാൻ ഇറാൻ ദേശീയ സുരക്ഷാ സമിതി നിർദ്ദേശിച്ചു. മറ്റിടങ്ങളിലേക്കും നഗരങ്ങളിലേക്കും മാറണമെന്നാണ് നിർദ്ദേശം. അതിനിടെ മിഡിൽ ഈസ്റ്റിലെ എല്ലാ ഇസ്രയേൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളും ഇറാൻ തകർത്തതായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവകാശപ്പെട്ടു. ഖത്തറിലെ അൽ ഉദൈദ്, കുവൈറ്റിലെ അൽ സലേം, യുഎഇയിലെ അൽ ദാഫ്ര വ്യോമത്താവളങ്ങളും ബഹ്റൈനിലെ യുഎസ് 5th Fleet Base ഇറാൻ ലക്ഷ്യമിട്ടതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുക എന്നതാണ് ജനങ്ങളെ സ്വയം പര്യാപ്തരാക്കുന്നതിനും ശാക്തീകരിക്കുന്നതിനുമുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ചങ്ങനാശ്ശേരിയിലെ സെന്റ് ബർക്കുമാൻസ് കോളേജിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിൽ നിന്ന് സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിലേക്ക് ഇന്ത്യ ക്രമാനുഗതമായി മുന്നേറുകയാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, സംസ്ഥാനമന്ത്രി വി എൻ വാസവൻ, കൊടിക്കുന്നിൽ സുരേഷ് എം പി തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യയിൽ അടുത്തിടെ സംഘടിപ്പിച്ച ഇന്ത്യ എ ഐ ഇംപാക്ട് ഉച്ചകോടി നിർമ്മിത ബുദ്ധിയിലെ രാജ്യത്തിന്റെ കഴിവുകളെ ലോകത്തിന് പരിചയപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ സാനന്ദിൽ മൈക്രോൺ സെമി കണ്ടക്ടർ ടെക്നോളജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സെമി കണ്ടക്ടർ അസംബ്ലി ടെസ്റ്റ് ആന്റ് പാക്കേജിംഗ് സൌകര്യം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇതോടെ ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്ത ആദ്യത്തെ സെമി കണ്ടക്ടർ മെമ്മറി മൊഡ്യൂളുകളുടെ വാണിജ്യ ഉൽപാദനവും കയറ്റുമതിയും ആരംഭിച്ചു. ആഗോള സെമി കണ്ടക്ടർ മൂല്യ ശൃംഖലയിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിലെ നിർണായക ചുവടുവയ്പ്പാണ് ഈ സംരംഭം.
മൈക്രോൺ കി ഇസ് 80 MP ഫെസിലിറ്റി മേ കൊമേർഷ്യൽ പ്രൊഡക്ഷൻ കി ശുരുവാത് ഗ്ലോബൽ ടെക്നോളജി വാല്യൂ ചെയിൻ മേ ഭാരത് കി ഭൂമിക കോ മജ്ബൂത് കർനെ വാലി ഹൈ. ആജ് ഭാരത് ബഹുത് തേജി സേ ഗ്ലോബൽ സെമി കണ്ടക്ടർ വാല്യൂ ചെയിൻ കാ ഹിസ്സ ബൻ റഹാ ഹൈ. ആജ് കാ ഭാരത് പോളിസി സേ ലേക്കർ പ്രൊഡക്ഷൻ തക് കിസ് അപ്രോച്ച് കെ സാത് ആഗേ ബഡ് റഹാ ഹൈ വോ യഹാ ദിഖ്താ ഹൈ.
HPV പ്രതിരോധ കുത്തിവയ്പ് രാജ്യത്തെ സ്ത്രീ ശാക്തീകരണത്തിലെ സുപ്രധാന ചുവടുവയ്പ്പാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 14 വയസ്സുള്ള പെൺകുട്ടികൾക്കായുള്ള ഗർഭാശയഗള അർബുദത്തിനെതിരായ HPV വാക്സിനേഷൻ യജ്ഞത്തിന് പ്രധാനമന്ത്രി രാജസ്ഥാനിലെ അജ്മീറിൽ തുടക്കം കുറിച്ചു. ഏകദേശം 1.15 കോടി പെൺകുട്ടികൾക്കാണ് പ്രതിരോധ കുത്തിവയ്പ് നൽകുന്നത്. സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രതിരോധ കുത്തിവയ്പ് സൌജന്യമായി നൽകും. രാജസ്ഥാനിൽ 16,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ബന്ധത്തെക്കുറിച്ചുള്ള 2026 ആദ്യ കൂടിയാലോചനാ സമിതി യോഗം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ അധ്യക്ഷതയിൽ ഡൽഹിയിൽ ചേർന്നു. വ്യാപാരം, സാങ്കേതികവിദ്യ, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു. ചർച്ചകളിൽ സജീവമായി പങ്കെടുത്ത പാർലമെന്റ് അംഗങ്ങൾക്ക് വിദേശകാര്യമന്ത്രി നന്ദി അറിയിച്ചു. ആഗോള സമ്പദ്വ്യവസ്ഥയെ ഭാവിയിൽ മുന്നോട്ട് നയിക്കുന്നത് ജൈവ സാങ്കേതികവിദ്യാ മേഖലയെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ്. തിരുവനന്തപുരത്തെ ആക്കുളത്തെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ക്യാമ്പസിൽ വാർഷിക ശാസ്ത്രദിന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജൈവ സാങ്കേതിക വിദ്യാ നയമുള്ള ചുരുക്കം രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യയെന്നും അദ്ദേഹം പറഞ്ഞു. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം ജമ്മുകശ്മീരിന്. കർണാടകയിലെ ഹുബ്ബള്ളിയിൽ നടന്ന ആവേശകരമായ ഫൈനലിൽ കർണാടകയെ പരാജയപ്പെടുത്തിയാണ് ജമ്മുകശ്മീർ ഇതാദ്യമായി രഞ്ജി ട്രോഫി സ്വന്തമാക്കിയത്. 67 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ടാണ് ജമ്മുകശ്മീരിന്റെ ചരിത്ര നേട്ടം. സമനിലയിൽ അവസാനിച്ച കലാശപ്പോരാട്ടത്തിൽ ആദ്യ ഇന്നിംഗ്സിൽ നേടിയ 291 റൺസിന്റെ മികച്ച ലീഡിന്റെ ബലത്തിലാണ് ജമ്മുകശ്മീർ കിരീടം സ്വന്തമാക്കിയത്. വിജയികളായ ജമ്മുകശ്മീർ ക്രിക്കറ്റ് ടീമിനെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർ അഭിനന്ദിച്ചു. 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് സൂപ്പർ 8-ൽ ടോസ് നേടിയ ശ്രീലങ്ക പാകിസ്ഥാനെ ബാറ്റിംഗിന് അയച്ചു. ശ്രീലങ്കയിലെ പല്ലക്കലൈ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ പാകിസ്ഥാൻ 7-ാം ഓവറിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ 64 റൺസ് എന്ന നിലയിലാണ്. ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ ഉന്നമനത്തിനും സമഗ്ര ശാക്തീകരണത്തിനുമായി കേരള സംസ്ഥാന ഭിന്നശേഷി വികസന കോർപ്പറേഷന് കീഴിൽ സുശക്തി എന്ന പേരിൽ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കീഴിൽ വിവിധ തസ്തികകളിലെ കരാർ ജീവനക്കാരുടെ വേതനത്തിൽ 2025 ഏപ്രിൽ 1 മുതൽ 10% വർധന പ്രാബല്യത്തിൽ വരുത്താനും തീരുമാനിച്ചു. പോലീസ് വകുപ്പിൽ 51 അധിക തസ്തിക സൃഷ്ടിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കുള്ള ടൌൺഷിപ്പിന്റെ ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 178 കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ വീട് നൽകുന്നത്. കേരള സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് അഷ്വേഡ് പെൻഷൻ ഉറപ്പാക്കി സർക്കാർ ഉത്തരവായി. നാഷണൽ പെൻഷൻ സ്കീമിന് പകരമായി അഷ്വേഡ് പെൻഷൻ സ്കീം കൊണ്ടുവരുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. സ്കീം ഈ വർഷം ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇറാനെതിരെ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സംയുക്താക്രമണം. ഇസ്രയേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇസ്രയേലിലെ ഇന്ത്യൻ പൌരന്മാർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. ഗൾഫ് മേഖലയിലേക്കുള്ള നിരവധി വിമാനങ്ങൾ റദ്ദാക്കി. ജനങ്ങളെ ശാക്തീകരിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. നിർമ്മിത ബുദ്ധിയിലെ രാജ്യത്തിന്റെ കഴിവുകൾ ലോകത്തിന് പരിചയപ്പെടുത്താൻ ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ സാനന്ദിൽ സെമി കണ്ടക്ടർ സൌകര്യം ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ജമ്മുകശ്മീരിന്റെ കന്നിക്കിരീടം. പുരുഷ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ടോസ് നേടിയ ശ്രീലങ്ക പാകിസ്ഥാനെ ബാറ്റിംഗിനയച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.